പ്രൈസ് ദ ലോർഡ്. യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം. ജേക്കബ് ചാപ്റ്റർ 4:4. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അൻ എനിമി ഓഫ് ഗോഡ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ലോകസ്നേഹത്തിന് മുൻഗണന നൽകുന്ന മനസ്സിൽ ദൈവസ്നേഹം ഒരിക്കലും കാണുകയില്ല. യാക്കോബ 4:4 പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന്. കാട്ടിൽ വസിക്കുന്ന മൃഗം കാട്ടിലെ മൃഗങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുപോലെ സാത്താൻ്റെ സ്നേഹിതർ അവൻ്റെ ശബ്ദം കേൾക്കുകയും ആ സ്വഭാവം കാട്ടുകയും ചെയ്യുന്നു. ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. അതിനാൽ സാത്താൻ്റെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുവാൻ പാടില്ല. അറിയാതെ എപ്പോഴെങ്കിലും പ്രവേശിച്ച സാത്താന്യ ചിന്ത നമ്മുടെ ഉള്ളിലെ ദൈവിക ചിന്തകളെ ഫലത്തിൽ ഇല്ലായ്മ ചെയ്യും. ഒരിക്കൽ ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിൽ സന്ദർശകർക്കായി ഒരു മത്സരം നടന്നു. കൊടും വനത്തിലെ ചെറുതും വലുതുമായ ശബ്ദങ്ങൾ പ്രത്യേക ശക്തിയിൽ കേൾക്കത്തക്കവണ്ണം അവർ ക്രമീകരിച്ചിരുന്നു. ആ മുറിയുടെ ഒരു വാതിൽ കൂടി കടന്ന് മറുവാതിൽ കൂടി പുറത്തിറങ്ങുന്നവർക്ക് നല്ല ഒരു തുക പാരിതോഷികവും സംഘാടകർ സമ്മതിച്ചിരുന്നു. എന്നിട്ടും സമ്മാനത്തുക ഉണ്ടായിട്ടും ശബ്ദം കേട്ട് പലരും പേടിച്ച് പിന്മാറി. എന്നാൽ ഒരു ബാലൻ മാത്രം ആ മത്സരം പൂർത്തിയാക്കി. അവൻ പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല, പാരിതോഷികമായിരുന്നു എൻ്റെ ഏക ചിന്തയെന്ന് തന്നോട് ചോദ്യശരങ്ങൾ ഉയർത്തിയവർക്ക് അവൻ മറുപടി നൽകുകയും ചെയ്തു. ഇന്ന് നാം എങ്ങോട്ട് തിരിഞ്ഞാലും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളെ നമുക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഭയപ്പെടുത്തുന്ന സാത്താൻ ഭയപ്പെടുന്ന നമ്മെ നോക്കി സന്തോഷിക്കുന്നു. ഭയപ്പെടുന്ന നമ്മെ നോക്കി നമ്മെ ഭയപ്പെടുത്തുന്നവനായ സാത്താൻ സന്തോഷിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആ ബാലനെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ, പ്രതിഫലമാണ് എൻ്റെ ലക്ഷ്യമെന്ന്? എൻ്റെ കൂടെയുള്ളവൻ ഏത് പ്രതികൂലത്തിലും എൻ്റെ കൂടെയുണ്ടെന്ന് ആത്മീയമായി വളരുന്ന ഒരാൾക്ക് മാത്രമേ നിത്യത എന്ന ആ ലക്ഷ്യത്തെപ്പറ്റിയും പറയുവാൻ കഴിയുള്ളൂ. അവിടേക്ക് നമ്മളെ നയിക്കുന്ന വഴികാട്ടിയെപ്പറ്റി അറിയുവാൻ നമുക്കാഗ്രഹമുണ്ടെങ്കിൽ നാം ആത്മീയമായ വളർച്ച പ്രാപ്യമാക്കിയേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്? ഒന്നാമതായി, ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ സഹായിക്കുന്ന ഘടകമാണ് ദൈവവചനം. വചനം കേട്ട് ഗ്രഹിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് വചനം കേട്ട് പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരോടും ലോകാവസാനത്തോളം അവ ഉപദേശിച്ചു കൊടുക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:19-20 വാക്യങ്ങളിൽ, Matthew 28:19-20, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് കാണാം. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:5 5-30 വാക്യങ്ങൾ വേദഭാഗത്ത് ഒരു ശമരിയ സ്ത്രീയെപ്പറ്റി നമുക്ക് കാണാം. ആത്മീയമായ വളർച്ച പ്രാപിക്കുവാൻ സഹായിക്കുന്ന ദൈവവചനം അവളിൽ വരുത്തിയ മാറ്റത്തെ നമുക്ക് കാണാം. യേശു തന്നെയാണ് സാത്താന്റെ പിടിയിൽ നിന്നും അവളെ രക്ഷിച്ചത്. അവൾ സാത്താന്റെ പിടിയിലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഉച്ചനേരത്ത് ആരും വെള്ളം കോരാൻ ഇറങ്ങാത്ത സമയത്ത് അവൾ വെള്ളത്തിനായി ഇറങ്ങിത്തിരിച്ചത്. രണ്ടാമതായി യേശു തന്നെ അവളോട് പറയുന്നുണ്ട്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ഒരുവനുണ്ട്, പക്ഷേ അവൻ ഭർത്താവല്ല. ഇപ്രകാരം ഈ വാക്കുകളിൽ നിന്ന് അവൾ സാത്താന്റെ പിടിയിലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ദാഹത്തിൻ്റെ ജലം ആരാണ് തരുന്നതെന്നും ആരാധിക്കേണ്ടുന്നത് എവിടെയാണെന്നും എപ്രകാരമാനാണ് ആരാധിക്കേണ്ടുന്നതെന്നും അവൾ യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കി അവൾ ഭൗമിക ദാഹജലം കോരുവാൻ വന്ന അവൾ ആ സാധനങ്ങളെല്ലാം പാത്രവും കയറും തൊട്ടിയും എല്ലാം അവിടെ കളഞ്ഞിട്ട് ഇന്നുവരെ താൻ കേട്ട പിശാചിൻ്റെ ശബ്ദം അവഗണിച്ച് താൻ കേട്ട ശബ്ദത്തെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ച് ഗ്രാമവാസികളെ മുഴുവൻ അറിയിച്ചു. അവരെ എല്ലാം ഗുരുവിൻ്റെ അടുക്കലെത്തിച്ചു. ഇവർ ആത്മീയ വളർച്ച പ്രാപിച്ച് യേശുവിൽ വിശ്വസിച്ചതായി ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, ആത്മീയ വളർച്ച രോഗസൗഖ്യത്താൽ ലഭ്യമാകുന്നു എന്ന് 2 രാജാക്കന്മാർ 5:3-17 വാക്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. അവിടെ നയമാൻ എന്ന കുഷ്ഠരോഗിയായ ഒരു സേനാപതിയെ കാണാം. ഈ രോഗമാണ് അടിമ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് എലീശയുടെ അടുക്കലെത്തുവാൻ നയമാന് കാരണമാക്കിയത്. ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകം അനുസരണമാണ്. ആത്മീയ വളർച്ച ശൂന്യമായിരുന്നവൻ, മറ്റുള്ളവരെ അനുസരിക്കുവാൻ മടി കാണിച്ചവൻ, എന്നാൽ ആദ്യം അനുസരിക്കുവാൻ മടി കാണിച്ചവൻ പിന്നെ പ്രവാചകൻ്റെ വാക്ക് അനുസരിക്കുകയാണ് ചെയ്തത്. അനുസരിച്ചപ്പോൾ അവൻ്റെ കുഷ്ഠം മാറുക മാത്രമല്ല, അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി. ഈ അവസ്ഥ അവൻ്റെ ആത്മീയ ചിന്തയെ ശൂന്യതയിൽ നിന്നും ഉയർത്തി. അതുമൂലം ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നും അവന് മാത്രമേ യാഗം കഴിക്കുകയുള്ളൂവെന്നും തീരുമാനമെടുക്കുവാൻ നയമാന് കഴിഞ്ഞു. ഇപ്രകാരം യഹോവയല്ലാതെ ആരെയും ഞാൻ നമസ്കരിക്കുകയില്ല എന്ന് ഇന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ചിലർ സത്യമറിഞ്ഞാലും അന്യ ദൈവങ്ങളെ മനുഷ്യരെ പേടിച്ച് നമസ്കരിക്കുന്നവരാണ്. നിങ്ങൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. 3. അപ്പൻ്റെ അടുക്കൽ നിന്ന് അകന്നുപോയ മകനും. ആ സംഭവം 15:11-32 വാക്യങ്ങൾ കാണാം. സെയിൻറ്റ് ലൂക്ക് chapter 15:11-32. ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി. സോ ലൂക്കോസ് 19:1-10. ഈ രണ്ട് പേരെ ഒന്ന് നോക്കാം നമുക്ക്. ഇവർ ആത്മീയ വരൾച്ച സംഭവിച്ചവരാണ്. അതായത് ഇവരുടെ ആത്മീയ വളർച്ച മുരടിച്ചു പോയവരാണ്. ലോകത്തെ സ്നേഹിക്കുന്നവരാണ്. സാമ്പത്തിക തകർച്ച വന്നവരാണ് ഇവർ രണ്ടുപേരും. സുബോധം വന്നപ്പോൾ സാമ്പത്തിക തകർച്ച വന്നവനായ മുടിയൻ പുത്രൻ, അപ്പൻ്റെ അടുക്കൽ നിന്ന് പോയ മകൻ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. സാമ്പത്തിക തകർച്ച അവന് വന്നപ്പോൾ അവൻ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. 1, സമൃദ്ധിയിലെ സുഹൃത്തുക്കൾ ഉണ്ടാകുകയുള്ളൂ എന്നും ഏതവസ്ഥയിലും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുവാൻ ഒരപ്പന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കി. എന്നാൽ ധനം സമ്പാദിച്ച മാർഗം ധനവാനായിട്ടും സക്കായിയെ എല്ലാവരിൽ നിന്നും അകറ്റി. അവന് സുബോധം വന്നത് എല്ലാവരിൽ അവനെ അകറ്റിയപ്പോഴാണ് അവന് സുബോധം വന്നത്. മകൻ അപ്പനെ കാണാൻ ആഗ്രഹിച്ച് അപ്പൻ്റെ അടുക്കൽ ചെന്നതുപോലെ സക്കായി യേശു കാണാതെ യേശുവിനെ കാണുവാൻ അത്തിമരത്തിൻ്റെ ഇലകൾക്കിടയിൽ ഒളിച്ചു. യേശു കാണാതെ യേശുവിനെ കാണുവാൻ സക്കായി അത്തിമരത്തിൻ്റെ ഇലകൾക്കിടയിൽ ഒളിച്ചു. സ്നേഹത്തിൻ്റെ വാക്കുകൾ അവരുടെ രണ്ടുപേരുടെയും ആത്മീയ മുരടിപ്പ് മാറ്റി. അപ്പൻ മകനെ സ്വീകരിച്ചപ്പോൾ യേശു സക്കായിയുടെ വീട്ടിൽ പാർക്കാനെത്തി. ആത്മീക വളർച്ചയുണ്ടായപ്പോൾ ഈ രണ്ട് ഭവനങ്ങളിലും ആത്മീക സന്തോഷവുമുണ്ടായി. കുഞ്ഞുങ്ങളെ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് നല്ല സസ്യാദികളെ മുളപ്പിച്ച് അനുഗ്രഹിക്കപ്പെടാതെ മുള്ളും പറക്കാരെയും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ അത് ശാപത്തിന് അടുത്തതാകും. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. ഈ അവസ്ഥ വരാതെ, നിങ്ങളെ ചുട്ടുകളയുവാൻ ഇടവരുത്താതെ ആത്മീക വളർച്ച പ്രാപിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യഹോവയെ സ്നേഹിച്ച് അവനിൽ ആശ്രയിച്ച് മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, അങ്ങ് നേരുള്ളവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ പ്രിയം വെച്ച് ആത്മീക വളർച്ച പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആത്മീയ വളർച്ച തന്ന, ഞങ്ങൾക്ക് കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും തന്ന ആ വലിയവനായ ദൈവത്തെക്കുറിച്ച് ലോക അവസാനത്തോളം മറ്റുള്ളവരോട് പറയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം ഈ പുതിയ മാസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.